ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രത്തോട് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് നേരെ, ഇസ്ഫഹൻ നഗരത്തിന് നേരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൗസർ, നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഇറാൻ്റെ നേർക്കു ഇസ്രായേൽ വീണ്ടും നടത്തേണ്ട ഒരു ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു ആത്മാഭിമാന പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് വരികയാണ്, അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇറാനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുന്നില്ല. യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ ഒരു യുദ്ധം ഉറപ്പിക്കേണ്ട അവസ്ഥയുണ്ടോ?
അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകും എന്ന് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവം, അതേക്കുറിച്ച് ഇറാൻ്റെ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ള പ്രതികരണം, ഇസ്ഫഹാൻ നഗരത്തിന് പുറത്ത് എന്താ രണ്ടോ മൂന്നോ ഡ്രോണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം. പിന്നെ അമേരിക്കയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞു അത് ഇസ്രായേൽ അയച്ച ഡ്രോണുകളാണ്, ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് എന്നുള്ളത്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ആക്രമണമാണെന്നോ അല്ലെന്നോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണുണ്ടായെന്ന് വെച്ചാൽ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനി നഗരം, ആ നഗരം ഇറാൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന നഗരമാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസ് അവിടെയുണ്ട്. അവരുടെ ആണവ പലവിധ ന്യൂക്ലിയർ പ്രോജക്റ്റുകളുടെയും കേന്ദ്രം അവിടെയാണെന്ന് പറയപ്പെടുന്നുമുണ്ട്. അപ്പം അങ്ങനെ തന്ത്രപ്രാധാന്യമുള്ള നഗരമാണ്. ഇറാൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നും പറയാവുന്നൊരു സ്ഥലമാണത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ തലസ്ഥാനമായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആകാശത്ത് വെച്ച് മൂന്ന് ഡ്രോണുകൾ ഇറാനിയൻ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ് പറയുക, നിർവീര്യമാക്കി. ഇതാണ് അതിലുണ്ടായിട്ടുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നുള്ളത്, ഇറാൻ അവരുടെ ഒരുപാട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സർവീസുകളൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ ടെലവീവിൽ നിന്നുമുള്ള നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും യൂറോപ്യൻ എയർലൈൻ കമ്പനികളാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു ഡസനോളം രാജ്യങ്ങൾ ടെലവീവിലേക്ക് പോകുന്നതും ടെലവീവിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള സർവീസുകളെല്ലാം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓയിൽ ഇൻഡസ്ട്രിയിലും ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാരലിൻ്റെ വില കൂടിയിട്ടുണ്ട്. അത് ചെറുതായി കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് പറയുന്നത്. എനിവേ, സംതിങ് ഹാസ് ഹാപ്പൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ഇതിൽ ഒരു രസകരമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഈ ഇസ്രായേലിലെ ഒരു മിനിസ്റ്ററുണ്ട്, ഇതാമിർ ബെൻ ഗിബർ എന്ന് പറയും. അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്. ഒരു ഫാർ റൈറ്റ് കക്ഷിയുടെ നേതാവാണ്. നമ്മളുടെ ഒരു ആളുകൾക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പ്രമോദ് മുത്തലിഖ് എന്ന് പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്വീറ്റ് എന്ന് ഒരൊറ്റ വാചകമാണ്, ഹീബ്രു ഭാഷയിൽ. ഇംഗ്ലീഷിലിപ്പോൾ വീക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഹീബ്രു ഭാഷയിലുള്ള ഒരു വാക്കാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേക്കുറിച്ച് വലിയ പ്രതിഷേധം ഇസ്രായേൽ നടക്കുകയാണ്. ഒരു മിനിസ്റ്റർ, അതും വാർ ക്യാബിനറ്റിൽ അംഗമായുള്ള ഇൻ്റേർണൽ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ഒരു മിനിസ്റ്റർ ഇങ്ങനൊരു ട്വീറ്റ് ഈ സമയത്ത് നടത്തുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണെന്ന് പറഞ്ഞിട്ട് വേറെ ചില രാഷ്ട്രീയ നേതാക്കളും അവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. പക്ഷേ അതേസമയം ഈ പറയുന്ന ഫാർ റൈറ്റ് കക്ഷികൾ അത് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യം, ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, ഇറാനെതിരെ എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷേ ഇദ്ദേഹം ഇറാനിലേക്ക് ഡ്രോൺ അയച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരു വീക്കായ, വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് ചെയ്തതെന്ന വിമർശനം ഈ പറയുന്ന സഖ്യകക്ഷികൾക്കുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണ്, ഇസ്രായേലാണ് ഈ ആക്രമണം നടത്തിയതെങ്കിൽ അതിന് തന്നെയാണ് സാധ്യത. അപ്പോൾ വർക്ക് ചെയ്തുള്ള ഒരു ഐഡിയ ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര സമൂഹം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആക്രമണത്തിൻ്റെ വാർത്ത വന്നതിന് ശേഷവും നിരവധി വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ജി സെവൻ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ എല്ലാവരും ഇവിടെ ഒരു യോഗം ചേർന്നിട്ടുണ്ട് ഇറ്റലിയിൽ. അവർ സംയുക്തമായി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അധികം പോകരുത്, അതിന് ഡി എസ്കലേഷൻ വേണം, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുതും. G7 രാജ്യങ്ങളുടെ മുഴുവൻ വിദേശകാര്യമന്ത്രിമാരും സംയുക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ടർക്കി, ജോർഡൻ ഇങ്ങനെ മേഖലയിലുള്ള രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒക്കെ കുഴപ്പത്തിലേക്ക് പോകരുത് എന്ന് ഇതിനകം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹുവിന് മുമ്പിൽ രണ്ട് സംഗതികളാണുള്ളത്. ഒന്ന് രണ്ടല്ല, അതായത് മൂന്ന് കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഈ പറയുന്ന ഈ ഡൊമസ്റ്റിക് പ്രഷർ അല്ലെങ്കിൽ കൊളീഷൻ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, അദ്ദേഹത്തിൻ്റെ തന്നെയും ആളുകൾ ഈ നിലക്ക് ഇങ്ങനത്തെ ഒരു അഗ്രസീവ് പൊസിഷൻ എടുക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകളാണ്. ഇടികട ഇറാൻ എന്നുള്ളതാണ് അവരുടെ ഇടികട ഹമാസ്, ഇടികട ഇറാൻ, ഇതാണ് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു ഡൊമസ്റ്റിക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രാഷ്ട്രത്തിൻ്റെ അഭിമാനം, ഇന്നലെ പറഞ്ഞ പോലെ 91 ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു പുറം ശക്തിയാൽ ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് അല്ലെങ്കിൽ അവരുടെ എയർ ടെറിട്ടറി ബ്രീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്, അത് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളൊരു നാഷണൽ പ്രൈഡിൻ്റെ ഒരു ഘടകം അവിടെയുണ്ട്. പക്ഷേ അതേസമയം ഇങ്ങനെയൊരു ഒരു ഓപ്പൺ വാറിലേക്ക്, ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, പല നിലക്കുള്ള ആഘാതങ്ങൾ, അതേക്കുറിച്ച് ധാരണയുള്ള ആളും കൂടെയാണ് നിശ്ചയമായും അങ്ങനെ ഉണ്ടാവണം. അത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ലീഡർഷിപ്പും യൂറോപ്യൻ ലീഡർഷിപ്പും എല്ലാം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തിരിച്ചടിക്കരുത് അല്ലെങ്കിൽ അങ്ങോട്ട് കയറരുത്. ഞാൻ ഇന്നലെ ജോ ബൈഡൻ വാൾ സ്ട്രീറ്റ് ജേർണലിൽ മെനിയാന്ന് എഴുതിയ ഒരു ലേഖനം കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ്: ദർ ആർ മൊമെൻറ്റ്സ് ഇൻ ഹിസ്റ്ററി വിച്ച് കാൾസ് ഫോർ ലീഡർഷിപ്പ് ആൻഡ് കറേജ്, ദിസ് ഈസ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ഈ സമയത്ത് ലീഡർഷിപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഒരു പിന്നെ ആ ഒരു ശ്രദ്ധ വേണം എന്ന് ജോ ബൈഡനും യൂറോപ്യൻ ലീഡർഷിപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അൽജസീരയിൽ വന്നിട്ടുള്ള ചില വിശകലനങ്ങളുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ഈ ഇറാൻ എസ്കലേഷനിലേക്ക്, ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലേക്ക് പോകരുത് എന്ന കാര്യത്തിലൊക്കെ അമേരിക്കൻ ലീഡർഷിപ്പിനും യൂറോപ്യൻ ലീഡർഷിപ്പിനും അവർക്ക് വലിയ താല്പര്യമുണ്ട്. അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പല പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഗ്ലോബൽ എക്കണോമിയെ വളരെ പെട്ടെന്ന് ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഗ്ലോബൽ എക്കണോമിയെ ബാധിക്കും, ഈ മാരിടൈം ട്രേഡിനെ ബാധിക്കും, എല്ലാ നിലക്കും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മളൊരു കയ്യിൽ നിൽക്കാത്ത നിലയിൽ അതിങ്ങനെ പോകും. അത് ലോകത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നോക്കൂ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം ക്രക്സായി നിൽക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ഇറാൻ പ്രസിഡൻറ്റും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നമായി നിൽക്കുന്നത് കാരണം എന്താണ്? അത് ഫലസ്തീൻ പ്രശ്നമാണ്. അതെക്കുറിച്ച് അത് പരിഹരിക്കാൻ ഈ പറയുന്ന ബൈഡൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് എന്തു ചെയ്യുന്നു, ഗ്ലോബൽ ലീഡർഷിപ്പ് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇപ്പോൾ ഈ ഇറാനിലേക്കുള്ള ആക്രമണം നടന്നോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ റഫയിലേക്കുള്ള ഓപ്പറേഷന് വേണ്ടി ഇസ്രായേൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗസയ്ക്ക് മേലുള്ള ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. അവിടത്തേക്കുള്ള എയർ ട്രക്കുകൾ പഴയ സുഗമമായി പോകുന്നതിൽ ഇസ്രായേൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് ജോർദാനെയും വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അടിസ്ഥാന പ്രശ്നം ഗസയിൽ നടക്കുന്ന ഈ സേവേജറിയാണ്, ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആക്രമണമാണ്. അത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്. അത് ബാക്കിയെല്ലാം ഇറാൻ ആക്രമിച്ചോ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ അതിൻ്റെ ഉപചോദ്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാന ചോദ്യം, ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, അത് പരിഹരിക്കപ്പെടാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവില്ല, ലോകത്തും സമാധാനം ഉണ്ടാവില്ല.
അജിംസ് എല്ലാം പറഞ്ഞത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി എഴുതപ്പെടാൻ പോകുന്ന ഒരു പ്രശ്നമാണ്, അത് ദീർഘമായി നിൽക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണെന്നാണ്. ഇപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനുമായും വ്യാപാര ബന്ധമുണ്ട്, ഇസ്രായേലുമായി വ്യാപാരമുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ഗ്ലോബൽ എക്കണോമിയെ കുറിച്ചൊക്കെ സാർ സംസാരിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തികമായി ഉള്ള വിഷയങ്ങൾ അടക്കം എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ അത് ബാധിക്കാൻ പോകുന്നത്?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ വില ഷൂട്ടപ്പ് ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ കണ്ടില്ലേ ഒരു വലിയ ആക്രമണമൊന്നും അല്ല നടന്നത്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല, IDF പറയുന്നില്ല. രണ്ട് US ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ലോകമാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആക്രമണം അവർ നടത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അനോണിമസ് ആയിട്ട് അവർ പറയുന്നത് UK ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സഹായത്തോടെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ്. ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മൊത്തം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നൊരു ഡ്രോൺ പോയി അവിടെ ആക്രമണം നടത്തുകയല്ല ചെയ്തത്, ഇറാൻ്റെ അകത്തുള്ള സ്പൈകളെ ഉപയോഗിച്ച് ഒരു ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു ആക്രമണത്തിന് ശ്രമിച്ചു, അവരുടെ എയർ ഡിഫൻസ് അത് പരാജയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ദാവൂസാബ് പറഞ്ഞല്ലോ ഈ ഇസ്രായേലിൻ്റെ ലാൻഡ് ടെറിട്ടറി ഭേദിച്ചുകൊണ്ട് ഒരു മിസൈൽ വന്ന് അവിടെ പതിച്ചു എന്നുള്ള ഇസ്രായേലിന് വളരെ മോശമാണ്, അതുപോലെ തന്നെ ഇറാനും മോശമാണ് ഈ കാര്യം. ഇപ്പോൾ ഇറാൻ്റെ ടെറിട്ടറിക്കകത്ത് നിന്നൊരു സ്പൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നത് തന്നെ ഇറാൻ എത്രമാത്രം വൾണറബിളാണ് എന്നുള്ളതുകൂടി തെളിയിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ്, അപ്പോൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കൊന്നും ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അവർക്കകത്ത് നിന്ന് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ ഇറാൻ ഭയക്കേണ്ടതുണ്ട്. ഇറാൻ ഭയക്കാൻ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം നയിക്കുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ അതിന് തുനിയില്ല, ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് അവർ പോവില്ല. പകരം അവർക്ക് ചെയ്യാവുന്നതൊന്ന് ഇറാൻ അകത്തൊരു ടെറർ അറ്റാക്ക് സംഘടിപ്പിക്കുക, അത് നമ്മൾ മുമ്പ് കണ്ടതാണ്, രണ്ട് മാസം മുമ്പ് കണ്ടതാണ്. എങ്ങനെയാണ് ഇറാൻ നഗരത്തിൽ കമ്രാൻ നഗരത്തിൽ ഒരു 100 പേരും മരിച്ചൊരു സ്ഫോടനം, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ആര് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അത് ഈ ഇസ്രായേലിനകത്തുള്ള ഈ അസംതൃപ്തരായ റൈറ്റ് വിങ്ങേഴ്സിനെ തൃപ്തിപ്പെടുത്തില്ല. അവിടെ പോയി ഒരു ഭീകരാക്രമണം നടത്തിയത് നമ്മളാണെന്ന് ഏറ്റെടുത്ത് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് പറയാൻ പറ്റും, ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങളാണ് നടത്തിയതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് അവർ എന്ന് മാത്രമല്ല അത് നമ്മളാണ് ചെയ്തത് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന വിധം ഇപ്പോൾ ഇത്തമാർ ബെൻഗ്വിയർ എഴുതിയല്ലോ, ട്വിറ്ററിൽ എഴുതിയല്ലോ ഒറ്റ വാക്ക്, ഇത് പോരായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നത് നമ്മളാണ് ചെയ്തതെന്ന് അവർക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അത്തരം ഭീകരാക്രമണങ്ങളും ഈ അകത്തെ സ്പൈകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് ഇറാനെ പോലെ ശക്തമായ, ഇറാൻ ശക്തമായ ഒരു സൈനിക രാജ്യമാണ്, ശക്തമായ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇത്രയും വീക്കാണ്, ഇത്ര വൾണറബിളാണോ അവരുടെ അവസ്ഥ എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്, ഞങ്ങളത് എന്ത് ചെയ്തു, ഞങ്ങളത് ന്യൂട്രലൈസ് ചെയ്തു എന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേൽ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എസ്കലേറ്റ് ചെയ്യാൻ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന് അർത്ഥം. ഇപ്പോൾ ഞങ്ങളുടെ ഇസ്ഫഹാനിൽ ഇവർ ഒരു ഒരു ഡ്രോൺ അയച്ചു, നാളെ ഞങ്ങൾ തിരിച്ചയക്കുമെന്നൊന്നും ഇറാനും പറയുന്നില്ല, അതിന് പ്രതികാരം ചെയ്യുന്ന ഇറാൻ പറയുന്നില്ല, ഇത് ഞങ്ങളാണെന്ന് ഇസ്രായേലും പറയുന്നില്ല. അതിനർത്ഥം അങ്ങനെയൊരു യുദ്ധം രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനൊരു മൾട്ടി പോളാർ വാറിലേക്ക് പോകാൻ പറ്റിയ ശേഷി അവർക്കില്ല. ഒന്ന്, രണ്ട്, അമേരിക്ക അതിന് സമ്മതിക്കുന്നില്ല. അവർ ഈ നിലവിലുള്ള ഗസ യുദ്ധത്തെ അവർ സഹായിക്കുമ്പോൾ പോലും ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 7 ശേഷം പല കാരണങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ കമാൻഡർ വധിച്ചിട്ടുണ്ട്, അവരുടെ സൈനിക മേധാവികളെയും ഡിപ്ലോമാറ്റുകളെയും വധിച്ചിട്ടുണ്ട്, അവരുടെ പല ഡിപ്ലോമാറ്റിക് സെൻ്ററുകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവരൊരു തിരിച്ചടിക്ക് പോയിട്ടില്ല. ഈ ഒരു കോൺസേർട്ട് അപ്പാടെ തന്നെ ബോംബിട്ട് തകർത്തപ്പോഴാണ് അവരൊരു തിരിച്ചടി നൽകിയത്. അപ്പോൾ അങ്ങനെ അവർ ഫുൾ സ്കെയിൽ വാറിലേക്ക് ഇറാനും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനും അവർക്ക് അവരുടേതായ കാരണമുണ്ട്. അവൻ അവരൊരു ന്യൂക്ലിയർ ശക്തിയാണ്. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഡാമേജ് അവർക്ക് ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അമേരിക്ക കൂടി ആ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റീജിയൻ മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡാമേജ് അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഗ്ലോബൽ എക്കണോമി ബാധിക്കുന്നു മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു യുദ്ധമായി അത് മാറും. അതൊരു തേർഡ് വേൾഡ് വാർ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ അതിലേക്ക് തുനിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ദൗസാബ് പറഞ്ഞല്ലോ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എവിടെ കിടക്കുകയാണ്, അതിപ്പോഴും പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇവിടെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കി, അവിടെ വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. എന്നിട്ട് അത് ആ വെടിനിർത്തൽ മെറ്റീരിയലൈസ് ചെയ്യാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല, ലോക വൻശക്തി രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മറ്റൊരു പ്രമേയം കൂടി വന്നിരുന്നു, ഫലസ്തീൻ രാജ്യത്തെ യു എൻ്റെ സ്ഥിരാംഗത്വം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം. പൂർണ്ണാംഗത്വം നൽകണം എന്നുള്ള പ്രമേയം. ഇപ്പോൾ എന്താണ് നിരീക്ഷക പദവി എന്നാണുള്ളത്,
ഒബ്സർവർ സ്റ്റേറ്റ്.
അപ്പോൾ ആ പൂർണ്ണാംഗത്വം നൽകാനുള്ള പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. അപ്പോൾ ഈ അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്താണെന്നുള്ള അമേരിക്കയോട് തിരിച്ച് ആളുകൾ ചോദിക്കണം. അമേരിക്ക എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒബാമയുടെ തിയറിയാണ് 2-നേഷൻ തിയറി, ട്രംപും ഏതാണ്ട് ഏറെ കുറേ അതൊക്കെ സമ്മതിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 2-നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഫലസ്തീനും എന്നുള്ളതാണ് 2-നേഷൻ തിയറി. 2-നേഷൻ തിയറി തന്നെ ഫലസ്തീനുകൾ അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് തന്നെ അവർ അംഗീകരിക്കേണ്ടതില്ല, കാരണം അവർ അധിനിവേശ രാജ്യമാണ്. അപ്പോൾ ഈ 2-നേഷൻ തിയറി വേണമെന്നുള്ള അമേരിക്കയുടെ പരമ്പരാഗത നിലപാട്, ആ നിലപാടിനെതിരല്ലേ യു എൻ അവർക്ക് സ്ഥിരാംഗത്വം കൊടുക്കാത്തത്? ഇപ്പോൾ നിലവിലുള്ള ടെറിട്ടറി ഗസയും വെസ്റ്റ് ബാങ്കും മാത്രം വെച്ചുകൊണ്ട് ഫലസ്തീൻ അവർ സ്ഥിരാംഗത്വം കൊടുക്കുന്നതിൽ അമേരിക്ക എന്താ പ്രശ്നം? അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അമേരിക്ക യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ, ഞാൻ പറയുന്ന അമേരിക്കയിലെ ജോ ബൈഡനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചല്ല, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ വിദേശ നയം ഫലസ്തീൻ അംഗീകരിക്കുന്നില്ല. ശങ്കരാടി പറയുന്ന പോലെ ഞങ്ങൾ വിവാഹത്തിനെതിരാണെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഫലസ്തീനെതിരാണ്. അത് ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അമേരിക്കയിലെ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വിദേശ നയം അതാണ്. അവർ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ പച്ച മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടിയ ഒരു അനീതി, കൊടിയ ഒരു കാപട്യം ലോകത്ത് നിലനിൽക്കുമ്പോൾ ഈ പ്രശ്നം 2024 തീരുമെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക രേഷ്മ?
യെസ്, തീർച്ചയായും അത് തന്നെയാണ്. എന്താണെങ്കിലും ഇനിയും ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും ഒക്കെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്, കാത്തിരിക്കാം. അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ഒന്നാം ഘട്ടം ഇതാ പൂർത്തിയാവാൻ പോവുകയാണ്. 17 സംസ്ഥാനങ്ങളിലായി 102 മണ്ഡലങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ദൗസർ, ഈ നമ്മൾ 2019 കണക്ക് പരിശോധിക്കുമ്പോൾ ഈ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയും തമ്മിൽ ഉള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ, അവരുടെ ഒരു റിസൾട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം ബലാബലം തുല്യ ശക്തികളാണ്. അന്ന് ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഉള്ള പാർട്ടികളുടെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ തുല്യ ശക്തികളാണ്. അപ്പോൾ ഒന്നാം ഘട്ടം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. പലയിടങ്ങളിലും ബംഗാളിലൊക്കെ വലിയ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എന്താണൊരു ചിത്രം നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്?
ഒന്നാമത് ഈ തുല്യശക്തികൾ എന്ന് പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റും, പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പെർസെൻറ്റേജും സീറ്റ്സും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ ഇത്തവണ ഈ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്, ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന കാഹളം മുഴങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിത്രമുണ്ട്. 400+ എന്തായാലും ഒരു പറയൽ ഹിന്ദിയിൽ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, അപ്പോൾ 400+ എന്നത് മുദ്രാവാക്യമായി സ്വീകരിച്ച് തുടങ്ങിയ നരേന്ദ്രമോദി ഇന്ന് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കതിൽ കറക്റ്റ് ആ അവസ്ഥയെ കുറിക്കുന്നത്. മോഡി അന്തം വിട്ടോടുകയാണ്, അന്തം വിട്ട് പായുകയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഇതൊരു ഒരു വസ്തുതയാണ്, മോഡി ശരിക്കും അന്തം വിട്ട് പായുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് അത് മനസ്സിലാവുന്നില്ല. തൃശ്ശൂർ പോലെയുള്ള സ്ഥലത്ത് 3 വരിക, തമിഴ്നാട്ടിൽ ഒരു സീറ്റും കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത തമിഴ്നാട്ടിൽ 8 വരിക, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 400+ എന്ന അവസ്ഥയിൽ നിന്ന് ഈ പറയുക കേവല ഭൂരിപക്ഷം എന്നത് ലഭിക്കുമോ എന്ന് സംശയിക്കാവുന്ന ഒരു പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതാണ് ഇപ്പം മണിപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മണിപ്പൂരിൽ പിന്നെന്താണ് വെടിവെപ്പ് നടക്കുകയാണ്, പലയിടത്തും ബി ജെ പിക്കാരാണ് ബൂത്തുകൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നു. പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് അൽജസീറയിൽ അവർ ഇന്ത്യൻ ഇലക്ഷനെക്കുറിച്ച് ഉള്ള വാർത്ത വായിക്കുന്നതിനിടയിൽ അവരുടെ റിപ്പോർട്ടർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചിരിക്കുന്നു. ഇലക്ഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ഇന്ത്യ വിസ നിഷേധിച്ചത് കാരണം ഞങ്ങൾ പുറത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വാർത്ത ആരംഭിക്കുന്നത്. അപ്പോൾ അത് നോക്കൂ, BBC 2 മുമ്പ് ഓടിച്ചതാണ്. BBC ഓടിച്ചു. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്രോഡ്കാസ്റ്റ് സ്ഥാപനങ്ങളാണല്ലോ അൽജസീറയും BBC. അപ്പോൾ BBC ഓടിച്ചു, അൽജസീറക്ക് കയറാൻ ഇങ്ങോട്ട് വരാൻ വിസയും കൊടുത്തിട്ടില്ല. അതിന്നൊക്കെ ചില സൂചനകളുണ്ട്. ആ സൂചനകൾ പിന്നെ നമ്മുടെ സത്യപാൽ മാലിക് നേരത്തെ നമുക്ക് തന്നിട്ടുള്ള ചില മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യണോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭീതിജനകമായ ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ 67% ആണ് ഇന്ത്യയിൽ മൊത്തം ആളുകൾ വോട്ട് ചെയ്തത്. ഉത്തരേന്ത്യയിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചു, ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചവരാണ് ഉത്തരേന്ത്യക്കാരെന്ന് നമ്മൾ പറയും. അവരുടെ അതിഭയങ്കരമായൊരു ജനാധിപത്യ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആളുകൾ അന്ന് കോൺഗ്രസ്സിനെ ജയിപ്പിച്ചു, കേരളക്കാർ മോശക്കാരായിരുന്നു ഒക്കെ വിശകലനം ചെയ്യുന്ന ആളുകൾ. ഞാൻ ആ വിശകലനം ഒട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ്. ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തോൽപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇന്ദിരാഗാന്ധി അന്ന് RSS നിരോധിച്ചിരുന്നു അടിയന്തരാവസ്ഥക്കാലത്ത്. അപ്പോൾ RSS എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള ഒരു ആശയ പദ്ധതിയും കൂടെയുള്ള ഒരു സംവിധാനമാണ്. ആ ഒരു ഫീൽഡിൽ നെറ്റ്വർക്ക്ഡായിട്ട് പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അന്ന് ജനതാ പാർട്ടി സഖ്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ്, അല്ലാതെ ജനാധിപത്യത്തെ അങ്ങ് സംരക്ഷിച്ചു കളയാൻ വേണ്ടിയുള്ള ഉത്തരേന്ത്യക്കാരുടെ ഉത്കടമായ അഭിലാഷത്തിന് പുറത്ത് സംഭവിച്ച ഒരു സംഗതിയാണെന്ന് ഞാനത് അതേക്കുറിച്ച് വിചാരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഇനിയൊരു തിരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജനാധിപത്യം തകരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്നൊക്കെ ആളുകൾ പറയും. അതുകൊണ്ട് ഇന്ത്യൻ ജനത ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെയാണല്ലോ പ്രസംഗിക്കാറ് പൊതുവെ. അതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ അതിൽ ഈ പറയുന്ന ഘടകമുണ്ടല്ലോ, ഇന്ത്യൻ ജനതയിൽ നല്ലൊരു ശതമാനം ആളുകൾ ആഹ്വാനം ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെയും മറികടക്കുന്ന ഒരു സംഘടനാ സംവിധാനം RSSനുണ്ട്, അതിനെയും മറികടക്കുന്ന ഒരു ആശയ ഒരു ആശയ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല പ്രശ്നം. ഇതൊന്നുമല്ല ഇവിടെ ഇലക്ഷൻ ഉണ്ടാകുമോ, ജനാധിപത്യം ഉണ്ടാകുമോ, വിലക്കയറ്റമാണോ, ഗ്യാസിന് വില കൂടിയതാണോ, പെട്രോൾ ആണോ, ഇതൊന്നുമല്ല. മറ്റവൻ, മുകളൻ, ഈ മുകളൻ, ഇതാണ് അടിസ്ഥാന പ്രശ്നം എന്ന് സത്യസന്ധമായി വിചാരിക്കുന്ന ഒരു ഒരു തലമുറയെ, ഒരു കൂട്ടം ആളുകളെയല്ല ഒരു തലമുറയെ 100 വർഷം കൊണ്ട് ഇവർ പണിയെടുത്തുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പ്രേക്ഷകനായിട്ടുള്ള ഒരു RSS, ഒരു മുൻ RSSകാരൻ കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ നിങ്ങളെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയണതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല. കുടം കമഴ്ത്തി വെച്ച് അതിൻ്റെ മകളിൽ വെള്ളമൊഴിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഭയങ്കരമായ ഇന്ത്യൻ ജനതയെക്കുറിച്ച് അതിഭയങ്കരമായ പ്രതീക്ഷയുള്ള ഒരാളൊന്നുമല്ല. നിങ്ങൾ എന്ത് ജനാധിപത്യമാണ്, ബഹുസ്വരത, എന്തും എന്ത് കുണ്ടാമണ്ടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നുമല്ല, അവനാണ് മുകള ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കി. ഒരു കാര്യം ഞാൻ രേഷ്മയോട് പറയണ്ട, കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു യൂട്യൂബിൽ. കേരളത്തിലെ പോലീസ് മേധാവി, മുൻ മേധാവിയായിട്ടുള്ള ആൾ പ്രസംഗിക്കുകയാണ്. എന്താ പുള്ളി പ്രസംഗിക്കുന്ന അറിയോ? സതി എന്ന് പറയുന്ന ആചാരം നമ്മളെന്തിനാണ് അതേക്കുറിച്ച് എന്താണ് ആത്മനിന്ദ ആയിട്ട് നടക്കുന്നത്? അത് നമ്മുടെ ആചാരമൊന്നുമല്ല, അത് മുകളന്മാരിവിടെ വന്നിട്ട് നമ്മളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിഫൻസാണ്, അങ്ങനെ ഉണ്ടായി വന്നതാണ്. അല്ലാതെ അത് ഹിന്ദു ആചാരമൊന്നുമല്ല, ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമൊന്നുമല്ല, അത് മുകളന്മാർക്കെതിരായിട്ടുള്ള ഒരു ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ്. ദേ ആരാ പ്രസംഗിക്കണത്? IPS കിട്ടി കേരള പോലീസ് മേധാവിയായിട്ട് റിട്ടയർ ചെയ്ത ഒരു മാന്യൻ, അയാളത് വിചാരിക്കുക മാത്രമല്ല മൈക്ക് കിട്ടി പ്രസംഗിക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ പെട്രോളിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുകളന്മാർ, നമ്മുടെ നാട്ടിൽ മുഴുവൻ പെട്രോളായിരുന്നു, മുകളന്മാർ ഇങ്ങനെ പൈപ്പ് വെച്ച് അടിച്ചുകൊണ്ട് പോയതാണ് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നാടാണിത്. അതുകൊണ്ട് പിന്നെ മഹത്തായ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലെ ജനങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് ഇതിനെ സംരക്ഷിക്കുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷേ അതേസമയം ഈ പറയുന്ന 10 വർഷത്തെ ഭരണത്തിൽ മടുത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ സംഘടിപ്പിക്കുന്നതിൽ, അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സാക്കി മാറ്റുന്നതിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്.
ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉള്ള രാഷ്ട്രീയ ചിത്രം എന്താണ്? ഈ അമിത്ഷായും മോദിയും പറഞ്ഞ 400 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബേസ്മെന്റ് ഇടാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടോ ആദ്യഘട്ടത്തിൽ?
ഞാൻ ദാവു സാഹിബ് പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്കാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചെന്തോ. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ ആലോചിച്ചു, ഇപ്പൊ RSS 100 കൊല്ലം പണിയെടുത്തു, 100 കൊല്ലം പണിയെടുത്ത് ഒരു തലമുറയെ മാറ്റിയാൽ ശരിയാണ്, ഒരു തലമുറ അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിൽ അവരെന്താണ് പ്രോഗ്രാം ചെയ്ത മാതിരിയായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ചോദിക്കുകയാണ്, ആകെ പോൾ ചെയ്ത 67% എത്ര പെർസെൻറ്റേജ് ആണ് BJP വോട്ട്? നിങ്ങളൊരു തലമുറയെ മാറ്റി എന്ന് പറഞ്ഞല്ലോ, ആ തലമുറയെ മാറ്റിയത് എവിടെയാണ്, അത് ആരാണ്, അവരെത്ര പേരുണ്ട്? അത് നിർണായകമായ ക്വസ്റ്റ്യൻ ആണ്. 37% കഴിഞ്ഞ പ്രാവശ്യം BJP NDA കിട്ടിയത്, 40% മുകളിലില്ല. അതായത് ഇന്ത്യയിലെ പകുതിയിലധികം ജനങ്ങളും ഈ വെറുപ്പിൻ്റെ പ്രതിശാസ്ത്രത്തെ തിരസ്കരിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പാതി അടഞ്ഞ വാതിൽ എന്ന് പറഞ്ഞാൽ പാതി തുറന്ന വാതിലെന്ന് കൂടിയാണ് അർത്ഥം. നമ്മൾ ചുമ്മാ ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നെഗറ്റീവ് അടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഒന്ന്, രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു സംഭവം, ആക്സിസ് മൈൻഡിയുടെ CMD എന്താണ് ഇങ്ങനെ പേര്, പ്രദീപ് ഗുപ്ത, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പറയുന്നത് ഒരു ആ പ്രഡിക്ഷൻ അത്ര ശരിയല്ല, കണക്കൾ അങ്ങനെയല്ല. അപ്പോൾ അവർ മൂപ്പര് പറയുന്നുണ്ട്, ഞങ്ങൾ ഒപ്പീനിയൻ പോൾസ് ചെയ്യാറില്ല, ഞങ്ങൾ എക്സിറ്റ് പോളാണ് ചെയ്യുന്നത്. പക്ഷേ മൂപ്പരുടെ ഒരു സ്റ്റഡി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ആ ഇൻ്റർവ്യൂ പുറത്തു വന്ന ഉടനെ തന്നെ ആക്സിസ് മൈൻഡിയുടേത് എന്ന് തോന്നിക്കുന്ന ഒരു ലെറ്റർ പാഡിൽ ഒരു രേഖ ലീക്കായി. അതുള്ളതാണോ ഇനി അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്നറിയില്ല. ആക്സിസ് മൈൻഡിയ പറയുന്നത് എന്താണ്, NDA 243 മുതൽ 254 വരെ സീറ്റ് കിട്ടിയേക്കാം. ഇന്ത്യ മുന്നണിക്ക് 232 മുതൽ 242 വരെ സീറ്റ് കിട്ടിയേക്കാം എന്നാണ്. അതിനർത്ഥം ക്ലോസ് ഫൈറ്റാണെന്നാണ്, ക്ലോസ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. അതേഴ്സ് 40-55 വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ 44% NDA 43% ഇന്ത്യ മുന്നണിക്ക്, അതേഴ്സിന് 13%. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് അവരൊരു സാധാരണ രീതിയിൽ അവരങ്ങനെ അത് പറയാറില്ല, ഒപ്പീനിയൻ പോൾ പറയാറില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിൽ അത് തന്നെ ഇത് ഏതാണ്ട് ഈ കണക്ക് തന്നെയാണ് ഈ പ്രദീപ് ഗുപ്ത മണി കൺട്രോൾ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ലീക്ക് ഇതിന് ശരിയായാലും അല്ലെങ്കിൽ, അപ്പോൾ അതിൻ്റെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് കർണാടകയുടെ ഒരു കണക്കൊഴികെ, കർണാടകയിൽ 28 സീറ്റാണ് മൊത്തമുള്ളത്, അതിൽ 11 സീറ്റ് NDAക്കും 14 സീറ്റ് ഇന്ത്യ മുന്നണിയും കിട്ടുമെന്നാണ് പറയുന്നത്. ഈ 11 സീറ്റ് അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടാവും. പക്ഷേ ഏറെക്കുറെ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന ഒരു കണക്കാണ് അവർ ഈ സ്റ്റേറ്റ് വൈസ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 20 സീറ്റിൽ 20 ഇന്ത്യ മുന്നണി കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി മീൻസ് INC കിട്ടും 20 സീറ്റും എന്നാണ് അവർ പ്രെഡിക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലൊരു ക്ലീൻ സ്വീപ്പ് പറയുകയാണ്. മധ്യപ്രദേശിൽ കുറേ കൂടി റിയലിസ്റ്റിക് ആണ്. 23 സീറ്റിൽ 29 സീറ്റിൽ 23 BJPക്കും 6 സീറ്റ് ഇന്ത്യ മുന്നണിക്കും. അതൊക്കെ റിയലിസ്റ്റിക് ആയ കണക്കാണ്. അപ്പോൾ പൊതുവെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ഇത് പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതൊക്കെയാണ് സ്ഥിതി. ഇത് ഒരു മൂഡ് ഓഫ് നേഷനാണ്. ഇപ്പോൾ രാജ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്നിരിക്കെ തന്നെ നമ്മൾ ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടും. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ BJP ജയിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ നോക്കുക, തമിഴ്നാട്ടിൽ എത്ര സീറ്റുണ്ട്? 38 സീറ്റുണ്ട്, 40 സീറ്റുണ്ട്.
പോണ്ടിച്ചേരി കൂടി കൂട്ടിയാൽ 40
സീറ്റ്.
ഈ 40 സീറ്റുള്ള വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 29 സീറ്റുള്ള മധ്യപ്രദേശിലും എത്ര ഘട്ടമായിട്ടാണ്? മൂന്നോ നാലോ ഘട്ടമായിട്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ കൗബെൽറ്റിലുള്ള സീറ്റുകളിൽ അല്ല സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് ഈ പല ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അങ്ങനെ നടക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടുന്നു പറയാം. ഇപ്പം ഇന്ന് UPയിലെ പടിഞ്ഞാറൻ UPയിലെ ചില പ്രദേശങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങൾ വോട്ടെടുക്കുകയാണ്. UPയിലാണെന്ന് ഓർക്കണം. തെലങ്കാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ നിമന്ത്രണം ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇന്ത്യ മുന്നണിക്കാർ അത് കീറിയെറിഞ്ഞു. എവിടെ ആളുകൾ പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെലങ്കാനയിൽ പ്രസംഗിക്കുകയാണ്. ഇത് അനുവദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ എന്താണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നതുമായ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടത്താൻ പറ്റുമെന്നുള്ളൊരു സാധാരണക്കാരൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഉന്നയിക്കുകയാണ്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും. ഇദ്ദേഹം തെലങ്കാനയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, UPയിൽ ആളുകൾ വോട്ട് ചെയ്യുന്നു, UPയിൽ തന്നെയാണ് രാമക്ഷേത്രം ഉള്ളത്. അത് പറയുന്നത് തന്നെ വർഗീയവാദമാണ്. വർഗീയതയെ അല്ലെങ്കിൽ മതത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനെതിരെ നടപടിയെടുക്കുന്നത് പോട്ടെ, ഇങ്ങനെ പല ഘട്ടങ്ങളിലാണ്. ഇത് എന്തിനാണ് ഈ പല ഘട്ടങ്ങളായിട്ട് നടന്നത്? എല്ലാ ഘട്ടങ്ങളിലും എല്ലായിടത്തും GK ഓടി നടന്ന് പ്രസംഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് കോമൺ ലോജിക്കാണ്, സാധാരണ ലോജിക്കാണ്. അപ്പോൾ ഇത് അനുവദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളായിട്ട് നടത്തുന്നത്. അപ്പോൾ ഇതാണ് മൂഡ് ഓഫ് നേഷൻ എങ്കിൽ ഈ മൂഡ് ഓഫ് നേഷൻ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം, വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ട്വിറ്ററിൽ വളരെ പ്രശസ്തനായ ഒരു മലയാളിയുണ്ട്, ചെന്നൈയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന് ട്വീറ്റുകൾ വായിക്കാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തു, അദ്ദേഹം ഒരു വോക്കൽ ക്രിട്ടിക് ഓഫ് മോദിയാണ്, മോദിയെ തുറന്ന് എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും സഞ്ജീവ് ഭട്ടിനെയാണ്. അദ്ദേഹത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല, ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് ഓണിൽ 600+ ആൾക്ക് തവണ വോട്ടില്ല. ഞാൻ രേഷ്മയോടും ദാവൂ സാഹിബിനും ചോദിക്കുന്നത്, നിങ്ങൾക്ക് വോട്ടുണ്ടോ? നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ?
എനിക്കുണ്ട്.
എനിക്കില്ല, എനിക്കില്ല വോട്ട്, എനിക്ക് ലോക്സഭയിൽ വോട്ടില്ല. ഞാൻ ഇപ്പോൾ പരിശോധിച്ചു, എനിക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്
എന്തോടെ
ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് സെലക്റ്റഡ് ആയിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുടെ പേര് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളത് അത്ര കാര്യമാക്കാത്തതുകൊണ്ടാണ്, സെലക്ടറായി തന്നെ ആൾക്കാരുടെ വോട്ട് ഡീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാജ്യത്ത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 10 പേരുടെ വോട്ട് മാറ്റിയതുകൊണ്ട് ജിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നവരുണ്ട്, സെലക്ട് ചെയ്യപ്പെട്ട് നീക്കം ചെയ്യപ്പെടുന്നവരുണ്ട്. പക്ഷേ കർണാടകയിൽ ആ തന്ത്രം വിജയിക്കാത്തതിൻ്റെ കാരണം, കർണാടകയിൽ അങ്ങനെ നീക്കം ചെയ്യുമായിരുന്നു, കർണാടകയിൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ആളുകൾ പണിയെടുത്ത് വോട്ടർ പട്ടിയിൽ പേരേർക്കുക, വോട്ടർ പട്ടിയിൽ പേരേർക്കുക എന്നുള്ള ഒരു അടിസ്ഥാന പ്രക്രിയയായിരുന്നു കർണാടകയിൽ കോൺഗ്രസിന് വിജയത്തിന് കാരണം, BJP തോൽവിക്ക് കാരണം. അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. മറ്റൊന്നാണ് EVM. അപ്പോൾ ഇന്നും പത്തനംതിട്ടയിൽ നിന്ന് വാർത്ത വരുവാണ്, കഴിഞ്ഞ ദിവസം കാസർഗോഡ് എന്ന് പറഞ്ഞു, പത്തനംതിട്ടയിൽ നിന്ന് വാർത്ത വരുവാണ് BJPക്ക് 2 വോട്ട് കൂടുതൽ വരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് EVMൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഇതെങ്ങനെ? ഇപ്പോൾ സാധാരണ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതിലൊന്നും ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതർവൈസ് അതൊരു കാൽക്കുലേറ്റർ പോലത്തെ ഒരു മെഷീനാണ്. അതിൽ ഫീഡ് ചെയ്യുന്നത് എന്താണ്, അതിൽ പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്, ഇന്ന ഇന്ന സ്ഥാനാർത്ഥികൾക്ക് ഇന്ന ഇന്ന ചിഹ്നം, അവർക്ക് പ്രസ് ചെയ്യുന്ന വോട്ട് രേഖപ്പെടുത്തണം, ഇതാണല്ലോ പ്രോഗ്രാം ഫീഡ് ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാം ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ബൂത്തിൽ കൊണ്ടുവരുന്ന ഇ വി എമ്മിൽ ഇന്നിന്ന സ്ഥാനാർത്ഥികളുടെ ചിഹ്നം എത്രാമത്തെയാണ് അത് കിട്ടുമ്പോൾ അത് പ്രോഗ്രാം ചെയ്യുന്ന ഒഫീഷ്യൽസ് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒഫീഷ്യൽസ് ആണോ? അതല്ല, അവർ ഹയർ ചെയ്യുന്ന ആളുകളാണോ? ഈ ഹയർ ചെയ്യുന്നതെങ്കിൽ അത് അവരെവിടെ നിന്നാണ് ഹയർ ചെയ്യുന്നത്? അവരേത് സ്ഥാപനത്തിലെ ജീവനക്കാരാണ്? പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ അതോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലെ ജീവനക്കാരാണോ? അറിയില്ലല്ലോ. അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്? ഇത് ഇതാരെങ്കിലും കാണുന്നുണ്ടോ? ഇതെല്ലാം മെഷീനിലും ഇവർ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നിരിക്കെ എല്ലാ മെഷീനും പരിശോധിക്കപ്പെടേണ്ടതില്ലേ? ഒരു മോക്ക് പോളിംഗ് നടത്തിയതുകൊണ്ട് മാത്രം എല്ലാ മെഷീനിലെയും പ്രശ്നങ്ങളും പ്രശ്നപരിഹാരവും നടക്കുന്നുണ്ടോ? ഇനി കാസർഗോഡ് നടന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് മുമ്പ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കുമോ? നമുക്കറിയില്ല. കാസർഗോഡ് നടന്ന മോക്ക് പോളിംഗിൽ അത് ദൃശ്യമായതാണ്. ഇത് കാണാത്ത മോക്ക് പോളിംഗിന് ഉപയോഗിക്കാത്ത എത്രയോ ഇ വി എമ്മുകൾ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ പോലും ഇത് സംഭവിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ നമുക്ക് ആശ്വസിക്കുമ്പോൾ പോലും ഞാൻ പറയുന്നില്ലോ, ഞാൻ പറഞ്ഞു 60% മനുഷ്യർ ഈ സർക്കാരിനെതിരാണ് എന്ന് പറയുമ്പോൾ പോലും ഈ സർക്കാർ വിജയിക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.
അല്ല, ഞാൻ നെഗറ്റീവ് അടിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളി അമ്മയുടെ
അത് മാത്രമല്ല, ഇത്തരം പരാതികളുടെയൊക്കെ ഒരു ഭാവി പിന്നെ നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം ജാവ്ദേക്കർ രാംലല്ലയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടിയതൊക്കെ, അപ്പോൾ അത് വാർത്തയാകത്തിനപ്പുറം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ആരും മാധ്യമങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, നമുക്ക് നോക്കാം. അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ, ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇതിനു മുൻപും ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖനായൊരു യൂട്യൂബറാണ്, ഇന്ത്യ സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ നിശിതമായ വിമർശകനാണ്. അപ്പോൾ ധ്രുവിൻ്റെ വീഡിയോകളൊക്കെ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഉള്ള പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങളായി ഒരു വാർത്താ കേന്ദ്രം കൂടിയാണ് ധ്രുവ് റാട്ടി. അപ്പോൾ ധ്രുവ് ഇപ്പോൾ ഹിന്ദിയിലാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 5 ഭാഷകളിൽ കൂടി അദ്ദേഹം തെലുങ്ക്, കന്നഡ, തമിഴ്, ബംഗാളി, മറാഠി അടക്കമുള്ള ഭാഷകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ദാവു സർ, ധ്രുവ് ഇപ്പോൾ ഒരു എന്താണ് ദേശീയ മാധ്യമങ്ങളടക്കം വളരെ ഹിറ്റായി നിൽക്കുന്ന ഒരു കരൺ താപ്പറിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബറാണ്. അപ്പോൾ ഈ ഭാഷകളിലൂടെ ഇപ്പോൾ തമിഴ്, കന്നഡ അടക്കമുള്ള പ്രാദേശികമായ ജനങ്ങളിലേക്ക് എത്താൻ കൂടിയുള്ളൊരു ഉപാധി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു നേട്ടമുണ്ടാവില്ലേ?
അല്ല, ഉണ്ടാവും, നിശ്ചയമുണ്ടാവും. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ മാതിരി, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ 2019 തെരഞ്ഞെടുപ്പിൽ 60% ജനങ്ങളും ഇന്ത്യക്കെതിരായി വോട്ട് ചെയ്ത രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ധ്രുവ് റാട്ടി കാര്യമായിട്ട് പറയുന്ന, മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇന്ത്യയെ എങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം, നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നപ്പോഴാണ് കേരള സ്റ്റോറി വന്നപ്പോൾ, കേരള സ്റ്റോറിയെ അതിനെ എന്താ ശരിക്കും പറഞ്ഞാൽ ഡൈസെക്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ, കേരള സ്റ്റോറിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളെയും അതിന് മറുവാദങ്ങൾ വളരെ യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കുന്ന. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 3 പെൺപിള്ളേർ സിറിയയുടെ അഫ്ഗാനിലേക്ക് പോയി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേരളം ഇതിൻ്റെ ഹബ്ബാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ 4-5 ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ മൂത്രമൊഴിച്ചു.
അതെ, 32,000 പേര് മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്നാണ് ധ്രുവ്.
ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ മൂത്രമൊഴിക്കുന്നവരാണ് ഇന്ത്യക്കാർ.
ഇന്ത്യ സ്റ്റോറി
എന്ന കൺക്ലൂഷൻ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ലോജിക്കുകളാണ് വളരെ ആളുകൾക്ക് എളുപ്പം ഗ്രഹിക്കാവുന്ന ലോജിക്കുകൾ ഉപയോഗിച്ച് വളരെ പ്രസന്ന ഭാവത്തിൽ, അതും വളരെ പ്രധാനമാണ്, വളരെ പ്രസന്ന ഭാവത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം എന്നൊക്കെ പറയുന്നതിൽ പ്രശ്നമാണ്, 29 വയസ്സായിട്ടേ ഉള്ളൂ ഒരു പയ്യൻ. വലിയ വലിയ സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചാണക ചാനലുകളുണ്ടല്ലോ, അവക്കൊക്കെ ഉള്ളതിനേക്കാൾ ഡിജിറ്റൽ പെനട്രേഷൻ ബ്രോഡ്കാസ്റ്റിലില്ല എന്ന് നമുക്കറിയില്ല. ബ്രോഡ്കാസ്റ്റിൽ ഈ ദേശീയ മാധ്യമങ്ങളുടെ പെനട്രേഷൻ എത്രയാണെന്ന്, പക്ഷേ അവരുടെ എല്ലാം ഡിജിറ്റൽ പെനട്രേഷനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനുണ്ട്. 1.25 കോടി പ്രേക്ഷകർ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ മെയിൻ പേജിൽ മാത്രമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അല്ലാതെ സെയിം യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന് കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി അധികം ആളുകൾ റീലുകളായി, ഈ പറയുന്ന വാട്സപ്പ് ഫോർവേഡുകളായി, അങ്ങനെ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നേ മുക്കാൽ കോടിയാണ് സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ ഏറ്റവും ഒടുവിലിറങ്ങിയ ഈ വീഡിയോ ഉണ്ടല്ലോ ഡിക്റ്റേറ്റർ, ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ വീഡിയോ 2.25 കോടി ആളുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാൾ 1 കോടി മനുഷ്യർ അധികം യൂട്യൂബിലൂടെ മാത്രം ഈ ഡിക്റ്റേറ്റർ എന്നുള്ള വീഡിയോ കണ്ടു. ഇപ്പോൾ രേഷ്മ പറഞ്ഞ ഈ ലോക്കൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ തമിഴ്
മാത്രമല്ല, ഇപ്പോൾ മലയാളത്തിൽ ധ്രുവിൻ്റെ അതേ കണ്ടന്റ് എടുത്തിട്ട് യൂട്യൂബ് ചാനൽ,
അത് അത് ഒരു എന്താണ് പറയുക, ഒരു നോൺ പ്രോഫിറ്റ് സബ്ടൈറ്റിലിംഗ് ടീമാണ് എംസോൺ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അവർ മെൻഷൻ ചെയ്യേണ്ട സംഗതി തന്നെയാണ്. അവർ വലിയ ജോലിയാണ് ചെയ്ത്. ഇത് മാത്രമല്ല, ഈ നിലക്കുള്ള കണ്ടന്റുകളെല്ലാം സബ്ടൈറ്റിലിംഗ് നൽകിയിട്ട് അവർ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. വലിയൊരു ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുവാൻ ആരെങ്കിലും സന്നദ്ധമായാൽ അതിനെ പിന്തുണക്കുവാൻ ഹിന്ദി അറിയുന്ന ഹിന്ദി ലോകത്തും ആളുകളുണ്ട്. അതാണ് അതിലെ പ്രാധാന്യം. ഈ 1.25 കോടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഹിന്ദി ചാനലാണ്, അത് ശ്രദ്ധിക്കും. ഇന്ത്യയിൽ 40-39.something ആണ് ഹിന്ദി സ്പീക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ 1.25 കോടി എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഖ്യയല്ല കേട്ടോ, അത് വലിയൊരു സംഖ്യയാണ്. ഇതിൻ്റെ ഏറ്റവും ഇത് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളടക്കം, നമ്മൾ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഉയർത്തുന്നൊരു വിമർശനം ഉണ്ടല്ലോ, കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന അവർ കൊണ്ടുവരുന്നൊരു നെറേറ്റീവ് ഉണ്ടല്ലോ, അതിലങ്ങോട്ട് ട്രാപ്ഡായിട്ട് അതിന് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതല്ല, അവരൊരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും, ഒരു സ്റ്റെപ്പ് അവർ ഇങ്ങോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് പിറകോട്ട് വെക്കുക. അതുകൊണ്ടാണ് ഈ കൽപ്പറ്റയിൽ കൊടിയില്ലാതായി പോകുന്നത്, മനസ്സിലായില്ലേ? കൽപ്പറ്റയിൽ കൊടി വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവന്മാർ പറയുമല്ലോ എന്ന്. അപ്പോൾ അവന്മാർ പറയുമ്പോൾ അതല്ല ഇതാണ് ഞങ്ങൾ എന്ന് 2 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി പറയുക എന്നുള്ളതാണല്ലോ, അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവ്രാഠിയുടെ പ്രാധാന്യം അവിടെയാണ്. അയാൾ ചെയ്യുന്നത് എന്താണ്? ഡിഫൻസ് ഒരുക്കുകയല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഡിഫൻസ് ഒരുക്കുകയല്ല ചെയ്യുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഒഫൻഡ് ചെയ്യുകയാണ്. ഒരു ഒഫൻസീവ് പൊളിറ്റിക്സാണ് അദ്ദേഹം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സ്വീകാര്യത ലഭിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം കാണേണ്ട ഒരു കാര്യം അതാണ്. എന്താണ് ഈ പൊളിറ്റിക്കൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന നറേറ്റീവ് എന്താണ്? അതിൽ നിങ്ങൾക്ക് സ്ഫുടതയും കൃത്യതയും ഉണ്ടെങ്കിൽ, അതിൽ സ്ഫുടതയും കൃത്യതയും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ട് എന്നുള്ളൊരു രാഷ്ട്രീയ അനുഭവമാണ് ബീഹാർ. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ, ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഹിന്ദുത്വക്കെതിരെ ഒഫൻസീവ് പൊളിറ്റിക്സ് കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹമാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയെ തീരുമാനിക്കുന്നത്. ഹിന്ദി ഹൃദയ ഭൂമിയിൽ ബി ജെ പിക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് ബീഹാർ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ ധ്രുവ്രാഠി എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല്, അതിൻ്റെ ലോജിക്ക് സംഗതികളെല്ലാം വളരെ പ്രധാനമാണ്. അതേക്കാളൊക്കെ അദ്ദേഹം ഉയർത്തുന്ന ആ രാഷ്ട്രീയത്തിന് സ്ഫുടതയും കൃത്യതയും ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ധ്രുവെങ്ങാനും ഇന്ത്യയിലേക്ക് വന്ന എന്താകും സ്ഥിതി എന്ന്, നേരത്തെ ധ്രുവിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? യെസ്. അപ്പോൾ ഈ ധ്രുവിൻ്റെ ഒരു അവതരണമൊക്കെ സാധാരണ ന്യൂസ് ആങ്കേഴ്സ് വലിയ വാർത്തകളൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു അലർച്ചയും ബഹളവും ഒച്ചവെപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ധ്രുവ് ഭയങ്കര കാമാണ്. ഇപ്പോൾ ദൗത് സർ പറഞ്ഞ പോലെ തന്നെ നമുക്കത് കേട്ടിരിക്കാൻ തോന്നും, വളരെ ശാന്തനായിട്ടാണ് ഇത്രയും കാര്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എത്ര കണ്ടിപ്പോൾ പുതിയ ഭാഷകളിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എത്ര ആളുകളെ സ്വാധീനിക്കാൻ ധ്രുവിന് കഴിയും ഈ വിഷയങ്ങൾ?
ധ്രുവ് തുടക്കത്തിൽ അദ്ദേഹം ഈ കരണ്ധാപുരമായിട്ട് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ കാര്യമായ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം 2014 രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനു ശേഷം സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂകൾ
എടുക്കുന്നതോടുകൂടി 19 വയസ്സേ ഉള്ളൂ.
അപ്പോൾ അതോടുകൂടിയാണ് അദ്ദേഹത്തിന് റീച്ച് കൂടുന്നത്. അപ്പോൾ റീച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വരുമാനവും കൂടും. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ടീമുണ്ട് എന്നാണ് പറയുന്നത്. ആ ടീം റിസർച്ച് ചെയ്യുന്നു. ആ റിസർച്ച് ഏത് വീഡിയോ ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നത് പോലും ആ ടീം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിന് കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏത് വിഷയങ്ങൾ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്കഷനിലൂടെയാണ് ഒരു വിഷയം എടുക്കുക. ഒരു ടീം അദ്ദേഹത്തിൻ്റെ വലിയ റിസർച്ചുണ്ട്, അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് അതുകൊണ്ടാണ് അത് അത്ര പ്രൊഫഷണലി ആൻഡ് ക്ലിനിക്കലി പെർഫെക്റ്റ് ആവുന്നു, ആ ഒരു വീഡിയോ പെർഫെക്റ്റ് ആവുന്നു. അതിൻ്റെ എഡിറ്റിംഗ് വിഷ്വൽ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയം അതിലെ കണ്ടൻറ്റിലൊന്നും കളയാനില്ലല്ലോ. അത് അത്രമാത്രം പിയേഴ്സിംഗ് ആണ്, തറച്ചുകയറുന്ന രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്. അതുകൊണ്ട് ഒരു ടീമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം അതല്ലാത്ത സമയത്ത്, ഇപ്പോൾ രാഷ്ട്രീയ വീഡിയോകളില്ലാത്ത സമയത്ത് അദ്ദേഹം കൾച്ചറലി ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ എടുക്കാറുണ്ട്. പക്ഷേ അതിനത്ര വ്യൂവേഴ്സ് ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനത്ര വ്യൂവേഴ്സ് ഇല്ല. വ്യൂവേഴ്സ് വരുന്നപ്പോഴും രാഷ്ട്രീയ വിഷയം എടുക്കുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി ഇവിടെ ഇന്ത്യയിലുള്ളത് ഗോദി മീഡിയ ആയതുകൊണ്ടും അത് ഭരണകൂടത്തെ പിടിപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ വിദ്വേഷ പ്രചാരണത്തിന് സ്വയം കച്ചകെട്ടിയിറങ്ങിയവരായതുകൊണ്ടും, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ലോകത്ത് പലതരത്തിലും മാധ്യമങ്ങൾ ഭരണകൂടത്തിന് വഴിപ്പെടാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം സത്യമായി അവതരിപ്പിക്കുക, നുണ പറയുക എന്നുള്ളതുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഗോദി മീഡിയയുടെ ഒരു പ്രശ്നം, ലോകത്തെവിടെയും ആ ഒരു പ്രതിഭാസം കാണില്ല. അവർ സ്വയം എന്താണ് വിദ്വേഷ പ്രചാരകരായി അവർ സ്വയം മാറുകയാണ്. ഒരു അതായത് അലറി വിളിച്ച് കാവിഷാൾ തലയിൽ ചുറ്റി ടി രാജാസിംഗ് പോലുള്ള RSS നേതാക്കളും BJP നേതാക്കളും പറയുന്ന കാര്യങ്ങൾ കോട്ടും സ്യൂട്ടും ഇരുന്ന് മേക്കപ്പ് ഇട്ട് വരുന്നത് വളരെ വൃത്തിയായിട്ട് പറയുന്നു.
കഴിഞ്ഞ കർണാടക ഇലക്ഷൻ്റെ കൗണ്ടിങ് ഡേ അതിൻ്റെ വൈപ്പ് ഉണ്ടല്ലോ, ഒരു വൈപ്പ് JBJRANGBALI എന്ന് പറയുന്ന ഒരു ചാനൽ ഇത് റിസൾട്ട് മറ്റേ കോൺഗ്രസിലേക്ക് ചായുന്നതിന് മുമ്പ് വൈപ്പടിക്കാണ്.
അല്ല അതും സഹിക്കാം.
അല്ല
ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അതിന്റെ ശിലാപൂജയ്ക്കൊക്കെ തലയെക്കെട്ട് കെട്ടി വരുന്നതിന്റെ വാർത്ത അവതരിച്ചു, അതല്ല പ്രശ്നം. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വിദ്വേഷ പ്രചാരണം നടത്തുകയും ചെയ്താലോ? കോട്ടും സ്യൂട്ടും മേക്കപ്പ് കെട്ടിരുന്നിട്ട് നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് കണ്ടതല്ലേ. കോവിഡിന്റെ സമയത്ത് നിസാമുദ്ദീൻ ജിഹാദ് എന്നാണ്
തബ്ലീഗ് കൊറോണ
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അവിടെയാണ് ധ്രുവ് റാട്ടി എന്ത് ചെയ്യുന്നത്? ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഫാക്ട് ചെക്കിംഗ് നടത്തുകയും അതുപോലെ കാര്യങ്ങളെ യുക്തിസഹമായി പൊള്ളിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ധ്രുവ് റാട്ടി ഹിന്ദിയിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്, ഹിന്ദിയിലാണ് അദ്ദേഹത്തിന് സ്വീകാര്യത. അത് തെലുങ്കിലും കന്നഡയിലും തമിഴ്നാട്ടിലും മലയാളത്തിലൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം വെച്ചാൽ ധ്രുവ് റാട്ടിയുടെ ആ ജോലി അവിടെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ അല്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയെ ഹിന്ദുത്വ പൊളിറ്റിക്സ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ അപകടമുണ്ട്. അതൊരു ഫാഷിസ്റ്റ് പൊളിറ്റിക്സാണ്, ജനാധിപത്യത്തിന് അപകടകരമാണ്, നമ്മുടെ ഭരണഘടനയെ തന്നെ തകർക്കുന്ന ഒന്നാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. ധ്രുവ് റാട്ടിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഞാൻ ധ്രുവ് റാട്ടിയുടെ ഒരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഏതായും ഇലക്ട്രൽ ബോണ്ടിനെ തുടർന്ന് അദ്ദേഹം BJP ഇലക്ട്രൽ ബോണ്ടിൽ പണം നൽകിയ ബീഫ് എക്സ്പോർട്ടേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബീഫ് എക്സ്പോർട്ടേഴ്സ്, അപ്പോൾ അദ്ദേഹം വന്ന് നിന്നിട്ട് കുനിഞ്ഞ് നിന്നിട്ട് ഒരു പശുക്കുട്ടിയെ തലോടിക്കൊണ്ടാണ് പറയുന്നത്. ഈ പശുക്കുട്ടി നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരാണ്, ഇവർക്കും വേദനയും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. പക്ഷേ BJP ഇവരുടെ വേദന മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ ആ പ്രശ്നം പറയാൻ കാരണം, ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേള പട്നയിലായിരുന്നു ബീഹാർ. ആ രൂപീകരണ വേളയിൽ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് ഒരു വിരുന്ന് കൊടുത്തൊരു വീഡിയോ കണ്ടോ? അതും ഇതുമാതിരി മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്തതല്ല,
മട്ടൻകറി വീഡിയോ.
മട്ടൻകറി വീഡിയോ
രാഹുൽ ഇയാൾ പ്രസംഗിച്ചില്ലേ?
അതുകൊണ്ടാണ് അത് പ്രസംഗിക്കേണ്ടി വരുന്നത്. ആ മട്ടൻകറി വീഡിയോയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന് ഈ പറയുന്ന കൗബെൽറ്റിൽ നിന്നുകൊണ്ട് ലാലു പ്രസാദ് യാദവ് പറയുകയാണ്, ഞാൻ നന്നായിട്ട് മട്ടൻകറി ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ പറയുന്ന ആരോടാണ്? ഈ കൗബെൽറ്റിലുള്ള ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് നേർക്കുനേരെ അനുഭവിക്കുന്ന മനുഷ്യരോട് പറയാണ് ഇതാണ് എൻ്റെ രാഷ്ട്രീയം. അതേസമയം ധ്രുവ് റാട്ടി എന്താണ് പശുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നത്? മനസ്സിലാവുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാജ്യത്തിന് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് ചികിത്സ എന്താണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ്, വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പൊക്കിയാൽ അത് പാകിസ്ഥാൻ പതാകയായി വ്യാഖ്യാനിച്ച് ഞങ്ങൾ 10 ഉത്തരേന്ത്യയിൽ കുറയുമോ എന്ന് ഭയക്കുന്നതും, അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണ്, അത് പാകിസ്ഥാൻ്റെ കൊടിയല്ല എന്ന് ഉറച്ച് പറയാനുള്ള ആർജവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ രോഗത്തിന് ഏത് സമീപനമാണ് ശരി? അത് ലാലു പ്രസാദ് യാദവിൻ്റെ സമീപനമാണോ ശരി? ധ്രുവ് റാട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വയനാട്ടിലെ കോൺഗ്രസ്സുകാരുടെയും സമീപനമാണോ ശരി എന്നുള്ളത് ജനങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമാണ്.
അപ്പോൾ അതാണ്, ധ്രുവ് റാട്ടി പുതിയ ഭാഷകളിലേക്ക് കൂടി വീഡിയോകൾ എത്തിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ വശങ്ങളെക്കുറിച്ച് ആളുകളിലേക്ക് എത്തുകയും അതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യം വലിയ തരത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ ധ്രുവ് റാട്ടി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.